SBS റേഡിയോ. ഓസ്ട്രേലിയ ദിനത്തിൽ ഓസ്ട്രേലിയൻ പൗരന്മാരായി മാറിയ മൂന്ന് പേരാണ് ജി സെബാസ്റ്റ്യൻ, ജിൻഡോ ജോസഫ്, ടൈറ്റസ് ഏലിയാസ്. മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ ഓസ്ട്രേലിയൻ പൗരന്മാരായി മാറിയതിൽ. ഓക്കെ, എന്താണ് ഇപ്പൊ ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ ഓസ്ട്രേലിയ ഡേ, അന്നായിരുന്നു നിങ്ങളുടെ ഒരു പൗരത്വ ദാന ചടങ്ങ് നടന്നത്. മൂന്ന് പേരും അവിടെ വെച്ച് പ്രതിജ്ഞ ചൊല്ലി പൗരന്മാരായി മാറി. എന്തായിരുന്നു ആ നിമിഷം, ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ഒരു ഫീൽ എന്തായിരുന്നു?
പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു രാജ്യത്ത് വന്ന് ഇവിടെ വന്ന് ഒരു ലാസ്റ്റ് ഒരു 8-10 വർഷമായിട്ട് ഞങ്ങൾ അവർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു ഇവിടുത്തെ സിറ്റിസൺ ആകാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുത്തു. അപ്പൊ അതൊരു അതിന്റെ ഒരു ആക്ച്വലി ഒരു കംപ്ലീഷൻ ആയിരുന്നു ഇന്നലെ പ്രതിജ്ഞ ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ ഒരാളായി മാറിയതിലൂടെ സംഭവിച്ചത്. ഞങ്ങൾ എന്തായാലും ഇവിടെയാണ് ജീവിക്കുന്നത്. അപ്പം സിറ്റിസൺ ആവുക എന്ന് ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടില്ല അതിനകത്ത്. കാരണം ഇപ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ഇപ്പൊ അവിടുത്തെ ഇന്ത്യക്ക് പോകണമെങ്കിൽ നമ്മുടെ ആൾക്കാരും എല്ലാവരും ഇന്ത്യയിൽ തന്നെയാണുള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് മാത്രം, ഇനിയും വർഷങ്ങളോളം ഇവിടെ ജീവിക്കാനുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ സിറ്റിസനായേക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ആവുകയും ചെയ്തതാണ്.
പക്ഷെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടായില്ല എന്ന് പറയുമ്പോ പലരും പറയുന്നത്
അങ്ങനെയല്ല, സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആകുത്തിരുന്ന ഒരു സിറ്റിസൺ ആവുമെന്നോ അങ്ങനെ ഒരു യാതൊരു എന്തായിത്തീരുന്നുള്ള ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല, അറിയത്തുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന സമയത്ത്. ഞങ്ങൾക്കിവിടെ വലിയ സിറ്റിസൺ ആകാൻ സാധിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ഇവിടുത്തെ ജനങ്ങളെ പോലെ തന്നെ തുല്യമായ അവകാശവും എല്ലാം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതും, അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഫെയറായിട്ട് എല്ലാവരും
ഞാൻ ആ ഒരു ഫീൽ ആദ്യം തന്നെ ചോദിക്കാനുള്ള കാരണം, നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തെ സെൻസസോ 2016 സെൻസസ് നോക്കുകയാണെങ്കിൽ മലയാളികളിൽ ഏകദേശം 50% പേര് ഇവിടുത്തെ സിറ്റിസൺസ് ആയി കഴിഞ്ഞു, പൗരന്മാരായി കഴിഞ്ഞു. ബാക്കി 50% ഇനിയും പൗരന്മാരാകാത്തവരാണ്. ആ ഒരു ആകാത്ത 50% അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫീലിംഗ് ഞാൻ ചോദിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പൊ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എന്തായിരുന്നുള്ളൂ, മറ്റു രണ്ടു പേർക്ക് എന്തായിരുന്നു ഒരു ഫീല്?
തീർച്ചയായിട്ടും ഈ സിറ്റിസൺഷിപ്പിലേക്കുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആലോചന കുറെ നാളായിട്ട് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ കഴിഞ്ഞ ഞങ്ങളെല്ലാം സിറ്റിസൺ ആകുവാൻ തന്നെ 2 കൊല്ലം താമസിച്ചെന്നാ തോന്നുന്നത്. ഞങ്ങളിപ്പോ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വേണ്ട 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 എന്നിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഇവിടുത്തെ പ്രത്യേകമായിട്ട് ഗവൺമെന്റ് പല ചേഞ്ചുകളും വന്നു കൊണ്ടുവന്നു തുടങ്ങി. പ്രത്യേക ഗവൺമെന്റ് ചേഞ്ചസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഒരു അനിശ്ചിതാവസ്ഥയിൽ ഞങ്ങൾ 2 കൊല്ലത്തോളം നിന്നു, വേണോ വേണ്ടയോ എന്നറിയാതെ. പക്ഷെ പിന്നീട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് 1 കൊല്ലമായി. കഴിഞ്ഞ 2018 അപ്ലൈ ചെയ്തതാണ് ഞങ്ങൾ എല്ലാവരും 18 ജനുവരിയിൽ. ഏകദേശം 12 മാസത്തോളം ഇതിന്റെ പ്രോസസ്സിങ്ങും ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് എടുത്തു. ഡിസിഷൻ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ വീണ്ടും തോന്നലുകളൊക്കെ ഉണ്ടായി, എന്താണ് ചെയ്യാൻ പോകുന്നത്, നാട് വിടുവാണല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി. എന്നാലും മറ്റുള്ളവരോട് സംസാരിച്ചപ്പോ OCI കാർഡിന്റെ പ്രത്യേകമായിട്ടുള്ള എന്താ പറയുന്നത് OCI ഒരു
അവകാശങ്ങളുണ്ടാകും,
അവകാശങ്ങളുണ്ട്,
ഇന്ത്യക്കാരൻ അല്ലാതായി തീരുന്നില്ല എന്ന ഒരു.
ഓക്കെ, തീർച്ചയായിട്ടും. കാരണം രണ്ടും ഞങ്ങളുടെ ഹോം തന്നെയാണ്, ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെ. കാരണം എല്ലാരും ഇന്ത്യയിൽ തന്നെയാണ്, എല്ലാ വർഷം ഞങ്ങൾ ഇന്ത്യയിൽ പോകാറുള്ളതും. പക്ഷെ സിറ്റിസൺ ആവുന്നുള്ളതിന് നമ്മൾ ഇവിടെ ഇനി വരും വർഷങ്ങൾ ഇവിടെ താമസിക്കാനുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഡിസിഷൻ എടുത്തു.
അല്ല, ഇതിൽ ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഒരു വേണോ വേണ്ടയോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു 2 വർഷത്തോളം എന്ന് പറഞ്ഞു. ആ ഒരു വേണോ എന്നൊരു ചിന്ത ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു?
ഇന്ത്യ നമ്മുടെ ഫോർമൽ രാജ്യം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഈ സിറ്റിസൺഷിപ്പ് ആയ നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യൻ ഭരണാധികാരികളോട് ഇത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇത് ഈ ഓഫർ, ഈ ഇന്ത്യൻ
ഇരട്ട പൗരത്വം എന്ന വിഷയം അല്ലേ,
അത് തന്നെ, അത് ഇന്ത്യയിലെ പുറത്ത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അത് ലഭ്യമായി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും.
NRI കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും സിറ്റിസൺ ആയതുകൊണ്ട് ഇന്ത്യക്ക് കുറയും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോഴും നാട്ടിലെ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ട്? ഇപ്പോൾ ഓസ്ട്രേലിയൻ പൗരന്മാരായി മാറുമ്പോൾ ലഭിക്കുന്ന അവകാശങ്ങൾ കൂടുതലാണ്, സ്വാഭാവികമായും ഒരു PR നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ സിറ്റിസനാകുമ്പോൾ കിട്ടും. പല മേഖലകൾ, ഇപ്പോൾ ഡിഫൻസ് ജോലികളിൽ നോക്കണമെങ്കിൽ നോക്കാൻ കഴിയും, അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ ലോൺ കിട്ടും, അങ്ങനെയുള്ള പല മാറ്റങ്ങളുമുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ?
ജോലി നമുക്കിപ്പം അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് കൺസിഡർ ചെയ്യും ആൾക്കാര് ഓസ്ട്രേലിയൻ പൗരനായതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആദ്യമേ കൺസിഡർ ചെയ്യുന്ന ഓസ്ട്രേലിയൻ പൗരത്വം അംഗീകരിച്ച
ഗവൺമെന്റ്
അല്ലാത്ത സാറ ജോലികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
അല്ല, അങ്ങനെ ഒരു രേഖാമൂലം അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് എനിക്കറിയില്ല.
രേഖാമൂലം അങ്ങനെ ഇല്ല, പക്ഷെ അവര് മിക്ക ഓർഗനൈസേഷൻ, ഞാൻ ഒരു രണ്ടു മൂന്ന് ഓർഗനൈസേഷനിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവൻ ഗവൺമെന്റ് വേണ്ടി വർക്ക് ചെയ്താണ് വൺസ് അപ്പോൺ എ ടൈം. അപ്പം അത് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഫസ്റ്റ് അവർ ചോദിക്കുന്ന കാര്യം തന്നെ പൗരത്വ ഓസ്ട്രേലിയൻ പൗരനാണോന്നാണ്. ബസ്റ്റിമി നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ വിസ, നമ്മൾ ഫുള്ള് വിസ ഡീറ്റെയിൽസും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവര് നമ്മുടെ ഇത് അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുള്ളൂ.
അപ്പൊ നിങ്ങൾ മൂന്നുപേരും കുടുംബം ഒരുമിച്ചാണോ ഓസ്ട്രേലിയൻ പൗരന്മാരായി മാറിയിരിക്കുന്നത്, പൗരത്വം എടുത്തിരിക്കുന്നത്?
ഞങ്ങൾ മൂന്നും ഒരുമിച്ചാണ് ഇന്നലെ പൗരത്വം സ്വീകരിച്ചത്.
അല്ല, നിങ്ങളുടെ കുടുംബങ്ങളും ഉണ്ടോ എന്നുള്ളത്?
ഇല്ല ഇല്ല, ഞങ്ങൾ ജിൻഡോ ചേട്ടന്റെ മോള് ഇന്നലെ പൗരത്വം സ്വീകരിച്ചു.
അതെ,
എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, അവർ രണ്ടും ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആണ്.
എവിടെയാണ് അവര്
ജനിച്ചത്? ഓക്കെ,
എന്റെ രണ്ട് പെമ്മക്കളുണ്ട്. അവര് മൂത്ത ആൾക്ക് നാട്ടിൽ ജനിച്ചുകൊണ്ട് അവൾക്ക് സിറ്റിസൺ, അപ്പൊ ഇന്നലെ ഞാൻ എനിക്ക് അവൾക്ക് കൂടെയാണ് കിട്ടിയത്. രണ്ടാമത്തെ ആൾ ഇവിടെ ജനിച്ചതാണ്, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവള് സിറ്റിസൺ ആണ് ഇവിടുത്തെ.
ഓക്കെ,
ഇതുവരായിട്ടില്ല.
എന്റെ വൈഫും ഇതുവരെ പെർമനന്റ് റെസിഡന്റ് ആണ് ആയിട്ടില്ല. പിന്നെ ജിഡിന് മക്കള് ഫാമിലി പ്ലാനിങ്ങിലാണ് ഉള്ളത്, അതുകൊണ്ട്
ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിറ്റിസൺ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഭാര്യമാര് ആകാത്തത്? ഇതുവരെ ആകാതിരിക്കുന്ന ഒരു കാരണം എന്താണ്?
വിസ റെസ്ട്രിക്ഷൻസ് ആണ്. പി ആറിന് ശേഷം 4 കൊല്ലമുള്ള പുതിയ റൂൾസും കാര്യങ്ങളും, അത് അവർ മീറ്റ് ചെയ്യുന്ന എത്രയും വേഗം അവരും സിറ്റിസൺസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പൊ ഒരു വീട്ടിൽ ഇനിയിപ്പോ ഇന്ത്യക്കാരും ഓസ്ട്രേലിയക്കാരും ഒരുമിച്ചുണ്ട്.
തീർച്ചയായിട്ടും അതാണ് ഇന്നലെ രാവിലെ സംഭവിച്ചത്. ഞങ്ങൾ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് രാവിലെ വീട്ടിൽ വന്നേ മാത്രവും പല ട്യൂൺസും വീട്ടിൽ പ്ലേ ചെയ്തിരുന്നു. ഒരു മിക്സഡ് ഇന്ത്യ ഓസ്ട്രേലിയ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
അതെ അതെ, ഇന്നലെ ഓസ്ട്രേലിയ ഡേ ആയിരുന്നു, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവുമായിരുന്നു. ഏതാണ് നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആഘോഷിച്ചത്?
ഞങ്ങള് ബാർബിക്യൂ ഉണ്ടാക്കി, അതുപോലെ കഞ്ഞിയും വെച്ചു.
ഓക്കെ, അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് അവസാനം എനിക്ക് നമുക്ക് അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അവസാനമായ ഒറ്റ ചോദ്യം, ഈ ഒരു ഇത് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് കുസൃതി ചോദ്യമായി എടുത്ത് ഉത്തരം പറയാം, അല്ലെങ്കിൽ ഗൗരവമായി ഉത്തരം പറയാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് ആരാധകരാണെന്ന് എനിക്കറിയാം, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ടൈറ്റസിനോടൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിൽ എത്തുകയാണെങ്കിൽ ഇനി നിങ്ങൾ ആരെ പിന്തുണയ്ക്കും?
ഞാൻ പറയാം, ഞങ്ങൾ മൂന്ന് പേരും ക്ലബ്, ഇവിടുത്തെ ക്ലബുകളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ജിൻഡോ ആണേലും എഡ്ജിസ് ആണേലും ഞാനാണേലും ഓക്കെ ടൈറ്റസ് ആണേലും എല്ലാരും. അത് ഞങ്ങള് എന്തായാലും ഞങ്ങളുടെ റൂട്ട് ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയ കളിക്കുന്നിടത്തേക്കാളും ഞങ്ങള് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും, മറിച്ച് ഓസ്ട്രേലിയ വേറെ ഏത് രാജ്യത്തിനെതിരെ കളിച്ചാലും ഞങ്ങള് ഓസ്ട്രേലിയ സപ്പോർട്ട് ചെയ്യും.
ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ കളിച്ചാൽ അത് രണ്ടാമത് ചിന്തിക്കേണ്ടി വരും.
പിന്നെ വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ക്രിക്കറ്റിനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ടീം. നല്ല ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു ഓസ്ട്രേലിയൻ ടീം ഓർക്കുന്നുണ്ടോ? പണ്ട് നമ്മുടെ ലെജൻസ് കളിച്ചോണ്ടിരുന്ന ഒരു 5-10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഓസ്ട്രേലിയൻ
സ്റ്റീവോയുടെ നേതൃത്വം,
തീർച്ചയായിട്ടും അവര് കളിച്ചോണ്ടിരുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഫാൻസ് ആകാണ്ടിരിക്കാൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ടീമിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് എനിക്ക് തോന്നുന്നില്ല അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നില്ല ഇപ്പോഴത്തെ ആ ഒരു ഓസ്ട്രേലിയൻ ടീം. കാരണം അത്രയും നല്ലവരുടെ കളിക്കുന്നവരും അങ്ങനെ അറിയപ്പോഴും ആൾക്കാര് മാറി മാറി കുറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ടീം. ഇപ്പൊ എപ്പോഴും എന്നാണ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ടീം ഇന്ത്യൻ ടീം
തന്നെയാണ്. അതുകൊണ്ട് മാത്രം ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ?
അല്ല, അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടല്ല ഇന്ത്യയാണ് ഫസ്റ്റ്. പക്ഷെ അത് ഞാൻ പറയപ്പം ഇന്ത്യൻ ടീം ഇങ്ങനെ നിൽക്കുന്നതോടെ കൂടി ആ ഒരു ഇത് നമുക്ക് മനസ്സിൽ വരണത് തന്നെ മനസ്സിലായോ?
ഓക്കെ,
അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഏറ്റവും നല്ലൊരു ഇതായിട്ട് എല്ലാ ക്രിക്കറ്റും എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. എല്ലാ രാജ്യങ്ങളുടെയും
അതെ, രണ്ട് രാജ്യങ്ങളുടെയും വികാരം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മേഖലയായി ക്രിക്കറ്റ് മാറ്റുകയും ചെയ്യാം നമുക്ക്.
തീർച്ചയായും ഞങ്ങളിപ്പോ ജോലിയിൽ തിരിച്ചു പോകുമ്പോഴായാലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും.
ഓൾറെഡി അവള് ഫേസ് ചെയ്തു.
ഏതാണ്, ക്രിക്കറ്റ് തന്നെയാണോ?
അതെ, തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്.
എല്ലാരും ചോദിക്കുന്നുണ്ട്.
ആ, അപ്പൊ എന്താ അവരോട് എന്താ ഉത്തരം പറയുന്നത്?
അവരോട് പറയും ഞങ്ങള് നേരത്തെ പറഞ്ഞത്
അത് തന്നെയാണ് ഉത്തരം.
ഓസ്ട്രേലിയ നമ്മള് സപ്പോർട്ട് ചെയ്യും, ഓസ്ട്രേലിയ വേറെ രാജ്യങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ.
ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഫ്രീഡം എന്ന് പറഞ്ഞത് തന്നെയാണല്ലോ, നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ബിലീഫും നമ്മുടെ ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഈ രാജ്യത്തുണ്ടല്ലോ.
അതെ, ഇവിടെ നിന്നുകൊണ്ട് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പോലും ഇവിടെ നിന്നുകൊണ്ട് ഗാലറി പോയതുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് നമ്മളെ ഓസ്ട്രേലിയയുമായിട്ട് അടുപ്പിക്കുന്നുണ്ട്?
തീർച്ചയായിട്ടും ഇക്വാലിറ്റി ഒരു വലിയൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ഇക്വാലിറ്റി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഹ്യൂമൻ റൈറ്റ് അതാണല്ലോ.
എനിക്കൊന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ ഇത്ര ആവേശമായി മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗ്യാലറി ഇരുന്നോണ്ട് കുറെ ഭാഗത്ത് ഇന്ത്യൻ സപ്പോർട്ടേഴ്സും കുറെ ഭാഗത്ത് ഓസ്ട്രേലിയൻ സപ്പോർട്ടേഴ്സും അവര് ഹെൽത്തി ആയിട്ട് വേറെ രീതിയിൽ ഒരു അക്രമം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ രണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് തന്നെയല്ലേ ഓരോ മാച്ചും ആവേശമായിട്ട് വരുന്നത്.
തീർച്ചയായിട്ടും
അപ്പൊ നമ്മള് ഇന്ത്യൻ ഫാൻസിന്റെ അടുത്ത് വരുന്ന അവരുടെ കൂടെ ഇരുന്ന് ഒറ്റയെല്ലാം വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്, നല്ലൊരു ഒരു ഇത് തന്നെയാണ്.
തീർച്ചയായും എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഒരുപോലെ സപ്പോർട്ട് കൊടുക്കാവുന്ന രീതിയിൽ ഓസ്ട്രേലിയൻ ഇന്ത്യക്കാരായ ഓസ്ട്രേലിയൻ പൗരന്മാരായി മാറിയിരിക്കുകയാണ് മൂന്ന് പേരും. ഒരിക്കൽ കൂടി മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും ഇത്ര നന്ദി ഇത്രയും നേരം സംസാരിച്ചതിന്.
Tell us what you think. Like us on Facebook or follow us on Twitter.